SBS റേഡിയോ. ഇത് SBS റേഡിയോ മലയാളം.
പ്രിയമുള്ള ശ്രോതാക്കളെ, ഇനിയൊരു തത്സമയ ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഓസ്ട്രേലിയയിലും ഇന്ത്യയിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ഇത്. ഇരു തെരഞ്ഞെടുപ്പുകളിലും സജീവമാകുന്ന നിരവധി ഓസ്ട്രേലിയൻ മലയാളികളുമുണ്ട്. രണ്ടു രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ തമ്മിൽ, അതുപോലെ രാഷ്ട്രീയവും ജനാധിപത്യ സംവിധാനവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ വ്യത്യാസങ്ങളെക്കുറിച്ചും അവയിൽ ഏതാണ് കൂടുതൽ മെച്ചപ്പെട്ടു നിൽക്കുന്നത് എന്നുമുള്ള ഒരു ചർച്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ചർച്ചയിൽ മൂന്ന് പേർ ടെലിഫോൺ ലൈനിലും ഒരാൾ സ്റ്റുഡിയോയിലും ഇന്ന് ചേരുന്നുണ്ട്. കാൻബറയിൽ ലിബറൽ പാർട്ടിയുടെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ജേക്കബ് വടക്കേടത്ത്, സിഡ്നിയിൽ ലേബർ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായ കിരൺ ജെയിംസ് എന്നിവർ ഓസ്ട്രേലിയൻ രാഷ്ട്രീയ പ്രതിനിധികളായി ചേരുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഏറെക്കാലം അടുത്തുനിന്ന് കാണുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത മാധ്യമപ്രവർത്തകനായ മെൽബണിലെ ഇന്ത്യൻ മലയാളി പത്രത്തിൻ്റെ എഡിറ്റർ തിരുവല്ലം ഭാസിയും ചേരുന്നുണ്ട്. ഒപ്പം സ്റ്റുഡിയോയിൽ ഇന്ന് എനിക്കൊപ്പം SBS മലയാളത്തിൻ്റെ കാഷ്വൽ പ്രൊഡ്യൂസർ ജോജോ ജോസഫും പാനൽ അംഗമായി ചേരുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ തിരുവനന്തപുരം ബ്യൂറോയിൽ രാഷ്ട്രീയ റിപ്പോർട്ടറായിരുന്നു ജോജോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പുതിയ മുഖങ്ങൾ വിവരിക്കാൻ ജോജോയ്ക്ക് കഴിയും. ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും മറ്റൊരാളുടെ അഭിപ്രായം കൂടി ഇന്ന് ഉൾപ്പെടുത്തുന്നുണ്ടാകും. 30 വർഷം ABC ടെലിവിഷനിലും റേഡിയോയിലും മാധ്യമപ്രവർത്തകനായിരുന്ന മലയാളി എഡ്മൺ റോയുടെ അഭിപ്രായം കൂടി ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിയും. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കാം. SBS മലയാളം ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ചർച്ചയ്ക്കിടയിൽ അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 0429996363 എന്ന നമ്പറിൽ SMS ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. എന്തായാലും ഒരു സംവാദമല്ല, മറിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുള്ള ചർച്ച മാത്രമാണ്. ആദ്യം, ഏത് രാഷ്ട്രീയമാണ്, ഏത് ജനാധിപത്യമാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിൽ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ എന്ത് മറുപടി പറയാൻ കഴിയും എന്ന കാര്യമാണ് ആദ്യം നമുക്ക് നോക്കാവുന്നത്. തുടങ്ങി വയ്ക്കുന്നതിന് വേണ്ടി ശ്രീ തിരുവല്ലം ഭാസി, താങ്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക, ഏത് രാഷ്ട്രീയമാണ്, ഏത് ജനാധിപത്യമാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പറയാൻ കഴിയും?
ബിജു, സന്തോഷം ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ. ഈ രണ്ട് ജനാധിപത്യവും തമ്മിൽ എന്തോ ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ജനാധിപത്യം ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്നത്. ഈ ആഘോഷം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഏതൊരു ഓഡിറ്റുമില്ലാതെ, ഏതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ, എന്നാൽ നിയന്ത്രണം ഉണ്ടെന്ന് പറയുകയും എന്നാൽ ആ നിയന്ത്രണത്തിനേക്ക് അപ്പുറത്തേക്ക് 10 രൂപയാണ് ചിലവാക്കണമെന്ന് പറയുന്ന നിയന്ത്രണത്തിനപ്പുറത്തേക്ക് അതിൻ്റെ എത്രയോ 10 മടങ്ങ് ചെലവഴിച്ചു കൊണ്ട് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. അത് ലോക്കൽ ബോഡി ഇലക്ഷൻ മുതൽ പാർലമെന്റ് ഇലക്ഷൻ വരെയും അങ്ങനെയാണ്. മറിച്ച് കഴിഞ്ഞ 15 വർഷമായി ഞാനിവിടെ ഒരു വോട്ടർ അല്ലെങ്കിൽ പോലും, ഞാനിവിടുത്തെ സിറ്റിസൺ അല്ലെങ്കിൽ പോലും, ഇവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിരീക്ഷിക്കുകയും പോളിംഗ് സ്റ്റേഷനിൽ പോവുകയും അവർ നടക്കുന്ന ആദ്യം മുതൽ അവസാനം ഇപ്പോൾ നടക്കുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടു. അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. ഈ പ്രോസസ്സ് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇവിടുത്തെ ചെലവ്, ഇവിടുത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു, അവർ സ്വയം നിയന്ത്രണത്തിന് വിധേയമായി കൊണ്ടുനടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഇതാണ് ഇതോ ജനാധിപത്യം അതോ നമ്മുടെ നാട്ടിലാണോ ജനാധിപത്യം എന്ന് ഞാൻ സംശയിക്കുകയാണ്.
തീർച്ചയായും വിശദാംശങ്ങളിലേക്ക് പോകാം. ശ്രീ ജേക്കബ് വടക്കേടത്ത്, ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കുന്ന പങ്കാളിയാകുന്ന ഒരു വ്യക്തിയാണല്ലോ താങ്കൾ, മത്സരിക്കുക വരെ ചെയ്തിട്ടുള്ള വ്യക്തിയാണല്ലോ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? വളരെ ചുരുക്കി തുടക്കത്തിന് വേണ്ടി മാത്രം പറയുകയാണെങ്കിൽ.
Thanks, Diju, and thanks, the other participants. ശരിയാണ്, ശ്രീ തിരുവല്ലം ഭാസി പറഞ്ഞതിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു. രണ്ട് തവണ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് പറയാം, യെസ് ദർ ഇസ് എ ക്ലോസ് സ്ക്രൂട്ടണി അബൌട്ട് ദി എക്സ്പെൻഡിച്ചർ ഓഫ് യുവർ ഇലക്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദി ഇലക്ഷൻ. ഗവൺമെന്റിന്, ഇലക്ഷൻ കമ്മീഷന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്, ഒരു സ്ഥാനാർത്ഥിക്ക് ഇത്ര തുക മാത്രമേ തെരഞ്ഞെടുപ്പുമായിട്ട് അനുബന്ധിച്ച് ചിലവാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. എൻ്റെ രണ്ട് തവണത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 2012-ലും 2016-ലും ACT ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. വ്യക്തമായ കണക്കുകൾ, ഓരോ സ്ഥാനാർത്ഥിയും ചെലവഴിക്കുന്ന, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെലവഴിക്കുന്ന തുകയെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. അതൊന്ന്. രണ്ട്, നമ്മൾ ഈ സ്ഥാനാർത്ഥി ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് 1 മാസം മുമ്പ് മാത്രമായി നമുക്ക് പുറമേക്കുള്ള നമ്മുടെ കോ ഫ്ലൂട്ട്സും നമ്മുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ഫ്ലെക്സ് ബോർഡുകളും മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും അതിന് പ്രത്യേകമായ ക്രൈറ്റീരിയകളുണ്ട്. നമ്മൾ റോഡിൽ നിന്ന് റോഡിന്റെ എഡ്ജിൽ നിന്ന് എത്രമാത്രം അകലെ നിർത്തണം, നമ്മൾ ട്രാഫിക് ലൈറ്റിന്റെ അടുത്ത് വെക്കാൻ പാടില്ല, ട്രാഫിക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതിരിക്കുക, അങ്ങനെ ഒരുപാട് നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ ഹൈവേയോട് ചേർന്ന് നമുക്ക് വെക്കാൻ പാടില്ല, നാഷണൽ ഹൈവേസിനോട്. അങ്ങനെ ഒരുപാട് റൂൾസ് റെഗുലേഷനും ഉണ്ട്. നമ്മൾ അവിടെ എവിടെയെങ്കിലും നമ്മുടെ ബാനറുകളോ പോസ്റ്ററുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരതെടുത്ത് കളയും, നമുക്കത് വാണിംഗ് തരും. ഇഫ് യു കീപ് റിപ്പീറ്റിംഗ് ദോസ് മിസ്റ്റേക്സ് അഗെയിൻ, അവർക്ക് പല അധികാരങ്ങളും ഉണ്ട്. നമ്മൾ ഇലക്ഷന്റെ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദേ ഹാവ് ഗോട്ട് ബിഗ് ഡിസ്ക്രിഷൻ ദാറ്റ് ഈവൻ ദേ ക്യാൻ യു നോ ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള. അപ്പം വളരെ വ്യക്തമായ നിബന്ധനകളോടും പിന്നെ ചട്ടങ്ങളോടും കൂടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇവിടുത്തെ കമ്പയർഡ് ടു ഇന്ത്യ.
തീർച്ചയായും. എന്നാലും താങ്കൾ പറഞ്ഞതിൽ തന്നെ ജോജോ, ഒരു പക്ഷേ എനിക്ക് ജോജോയ്ക്ക് ഇപ്പോൾ കുറച്ചുകൂടി പറയാൻ കഴിയുന്നത്, ഇത്തരം നിയന്ത്രണങ്ങളും നിയമങ്ങളും എല്ലാം ഇന്ത്യയിലുമുള്ളതാണല്ലോ, എത്രത്തോളം അത് പാലിക്കപ്പെടാത്തത് കൊണ്ടാണോ അതോ ആ നിബന്ധനകൾ കൃത്യമായ ആൾക്കാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്?
ദിജു, എനിക്ക് തോന്നുന്നു ഇതേ നിയമങ്ങൾ ഇന്ത്യയിലുമുണ്ട്. പക്ഷേ ഇന്ത്യയിലും ഇത്തരത്തിൽ വാണിംഗുകൾ കൊടുക്കും, പക്ഷേ അത് പൂർണ്ണമായും നടപ്പിലാക്കപ്പെടാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോൾ ഏത് ജനാധിപത്യമാണ് കൂടുതൽ മെച്ചമെന്ന് ചോദിച്ചാൽ അത് പല ആസ്പെക്റ്റിൽ നമ്മൾ നോക്കേണ്ടി വരും. കാര്യം തിരുവല്ലം ബാസി പറഞ്ഞതുപോലെ തന്നെ, കാര്യം ഇന്ത്യൻ ജനാധിപത്യം ഒരു മാമാങ്കം തന്നെയാണ് ഇന്ത്യൻ ഇലക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നര ആഴ്ച മുമ്പാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതിൻ്റെ പ്രഖ്യാപനം തൊട്ട് തന്നെ വളരെ ഒരു വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇന്ത്യയിലൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയ തന്നെ വളരെ ഒരു ആവേശത്തോടു കൂടിയാണ്. ഓസ്ട്രേലിയയിലാകട്ടെ, പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ഒരു ദിവസം രാവിലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു, ഇലക്ഷനിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. കൃത്യമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഒരു ഇലക്ഷനിലേക്ക് പോവുക ആണെന്ന് മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ കൂടെയുള്ള ഇല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എത്ര മലയാളികൾക്ക് ഇലക്ഷനിലേക്ക് പോവുകയായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഓസ്ട്രേലിയയിൽ നിയമം മൂലം തന്നെ വോട്ടവകാശം നിർബന്ധമാക്കിയ ഒരു രാജ്യമാണ്. എന്നിട്ട് പോലും ഓസ്ട്രേലിയയിൽ ഒരു 90% മുകളിൽ എപ്പോഴും വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഒരു 60% മുകളിലേക്ക് പെർസെൻറ്റേജ് പോയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എപ്പോഴും ഒരു 50% മുകളിലേക്ക് പാർട്ടിസിപ്പേഷൻ പോകുന്നുണ്ട്. നമ്മളത് പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ ജനങ്ങളെ നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും അതൊരു അത്ര മോശമല്ലാത്തൊരു കണക്കാണ്, ഒരു 66%ലേക്കൊക്കെ ഒരു പോളിംഗ് വരിക എന്ന് പറയും. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത്, ഇവിടെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വ്യക്തമായ പദ്ധതി,
നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കൂടുതൽ വരാമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഒരു പ്രത്യേക പോയിന്റിൽ മാത്രമാണ് ജോജോട് ആദ്യം ചോദിച്ചു. കിരൺ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗവുമായി ബന്ധപ്പെട്ട് സജീവമായി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു, എനിക്ക് മനസ്സിലാക്കുന്നത് കിരൺ ഇന്ത്യയിലും ഇത്തരത്തിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ത് വ്യത്യാസമാണ് കിരണിന് ഫീൽ ചെയ്യുന്നത്?
ബിജു നമസ്കാരം. എന്റെ ഒരു അഭിപ്രായത്തില് നമുക്ക് വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്ത്യയില് കുറച്ചുകൂടെ ഒരു എന്റർടൈനിങ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെയാണ്, നല്ലൊരു എന്റർടൈനറാണ്. എല്ലാവരും വളരെ ഒരു ആഘോഷമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൊണ്ടുപോകുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്വയറ്റ് ആയിട്ട്, അത് കുറച്ചുകൂടെ നമ്മുടെ കൾച്ചറൽ ഡിഫറൻസിന്റെ ഭാഗമായിരിക്കാം ചിലപ്പോൾ, കുറച്ചുകൂടെ ക്വയറ്റ് ആയിട്ട്, പക്ഷെ വേണ്ട കാര്യങ്ങളെല്ലാം പ്രചരണത്തിലുണ്ട് താനും. അപ്പം ഇതില് നല്ലതേതാണ് മോശം ഏതാണെന്ന് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര
പാടാണ്.
അതെ അതെ അതെ. പക്ഷെ ഇത് രണ്ടിലും നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ബെറ്റർ ആസ്പെക്ട്സ് എടുക്കുക എന്നുള്ളതായിരിക്കും.
തീർച്ചയായും. ഒരിക്കലും നമുക്കൊരു ഏതാണ് മെച്ചമെന്നോ ഏതാണ് മോശമെന്നോ പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, പക്ഷെ അതൊരു തുടക്കത്തിന് വേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ചർച്ചയുടെ ഒരു തുടക്കം എന്ന രീതിയിൽ. മറിച്ച് ഞാൻ ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ആഘോഷം മാമാങ്കം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന അവരുടെ നയങ്ങൾ അവരുടെ പരിപാടികൾ അതിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം എത്രത്തോളം ആത്മാർത്ഥത രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രഖ്യാപിക്കുന്ന നയങ്ങളിലുണ്ട്, അതുപോലെ തന്നെ നടപ്പാക്കാൻ കഴിയുന്ന നയങ്ങൾ മാത്രം പാർട്ടികൾ പ്രഖ്യാപിക്കുമോ, അത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ വ്യക്തമായൊരു ഒരു വ്യത്യാസം കാണാൻ കഴിയുമോ? ശ്രീ ജേക്കബ് വടക്കെടുത്ത്, താങ്കൾക്ക് ഒരു ഓസ്ട്രേലിയയിലെ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും കൃത്യമായി അതിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എവിടെ നിന്ന് കണ്ടെത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ മറിച്ച് ഇലക്ഷൻ മാനിഫെസ്റ്റോ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. ഇത് തമ്മിലൊരു വ്യത്യാസം എന്താണ് തോന്നിയിട്ടുള്ളത്?
തീർച്ചയായിട്ടും ഡി ജു, ഇവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി, ഒരു നയം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പോളിസി എന്താണെന്നും അത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളും കോസ്റ്റിങ്സ്, ഈ പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇത്ര തുക ചെലവാകും, അത് ഇന്ന രീതിയിലായിരിക്കും ബഡ്ജറ്റിനെ ബാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ലീഡേഴ്സ് ക്വൈറ്റ് ഓഫൺ ദേ ഹാവ് ടു ഫേസ്. ഇപ്പം ഉദാഹരണത്തിന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ബിൽ ഷോർട്ടിന് നേരിടേണ്ടി വന്ന ഒരു ചോദ്യമാണ് അവരുടെ സൂപ്പർ ആനുവേഷൻ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകൾ. മീഡിയ റിപ്പോർട്ടർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അദ്ദേഹത്തിന് അത് പറഞ്ഞാൻ കഴിഞ്ഞില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പല പോളിസികളും അനുവദിക്കും അനൗൺസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിങ്സ് അത് എങ്ങനെ നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ ലീഡേഴ്സ് അത് പോളിസി അനൗൺസ് ചെയ്യുമ്പം വ്യക്തമായിട്ട് പറയണം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പഴയ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ തന്നെയും ഓരോ പ്രഖ്യാപനങ്ങളും നമുക്കത് നടപ്പിലാക്കിയോ ഇല്ലയോ എന്നുള്ളത് വളരെ എന്താ പറയുക ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷൻ പൊളിറ്റിക്കൽ ചാനൽസ് ABC സ്കൈ ന്യൂസ് അങ്ങനെയുള്ള ചാനലുകളിൽ തുടർച്ചയായി വരാറുണ്ട്. 2016 നടത്തിയ പ്രഖ്യാപനങ്ങളും അതെങ്ങനെ നടപ്പാക്കി എന്നുള്ളതും അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോ പാർട്ടികളും നടത്തിയ പ്രഖ്യാപനങ്ങൾ അത് ഏത് രീതിയിൽ നടപ്പിലാക്കി, ഫോർ എക്സാമ്പിൾ കാർബൺ ടാക്സ്, പിന്നെ അതുപോലെ തന്നെ ഈ കാർബൺ എമിഷന്റെ പ്രഖ്യാപനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റിങ്സ്. അപ്പം വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള വിഷയത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഡിസ്കഷനാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാറുള്ളത്. അത് വളരെ നല്ലൊരിതാണ്. വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ശരിക്കും ജനങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലാണ് ഇവിടെ ചർച്ചകളും പിന്നെ അതുപോലെ തന്നെ മീഡിയയിൽ കൂടെയുള്ള ചർച്ചകളും നടക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് തിങ്. അതൊരു വളരെ നല്ല കാര്യമാണ്. മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. മറ്റ് വിഷയങ്ങൾ നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞതുപോലെ പല പല, ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നില്ല, പക്ഷെ പല 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 കാര്യങ്ങളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജാതിയുണ്ട്
മതമുണ്ട് കാര്യങ്ങൾ. അതെ അതെ, ശ്രീ തിരുവല്ലം ഭാസി, എന്തായാലും ഇപ്പോൾ ജഗപ്പടക്കെ എടുത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഇവിടെ അത്തരത്തിലുള്ള കൃത്യമായ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ഒരു മാമാങ്കമാണ്, വലിയൊരു ആഘോഷമാണെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയുന്നതാണോ, നടപ്പാക്കുന്നുണ്ടോ എന്ന ഒരു പരിശോധന ജനങ്ങളെങ്കിലും നടത്തുന്നുണ്ടോ?
ബിജു, നമ്മൾ സ്ക്രൂട്ടിനി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കൽ പോലും നടക്കാത്തൊരു കാര്യമാണ്. ബിജുവിന്റെ ശ്രദ്ധയിൽ പെട്ടോ എന്ന് അറിയത്തില്ല. ഒരാഴ്ച മുമ്പ് നമ്മുടെ സുപ്രീം കോടതി ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇരിക്കുന്ന പദവിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്നാ ചോദിച്ചത്. എത്ര ഗുരുതരമായ, എത്ര ഗൗരവമായ ഒരു പരാമർശമാണ് ആ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചത്. എന്തുകൊണ്ട്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ ഓരോ കക്ഷികൾ എങ്ങനെയെല്ലാം ദുർവിനിയോഗം ചെയ്യുന്നു, ഈ നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് നേരത്തെ മിസ്റ്റർ ജേക്കബ് പറഞ്ഞതുപോലെ ജാതിയും മതങ്ങളെയും ഏതെല്ലാം തരത്തിൽ ചൂഷണം ചെയ്യാമോ അത്തരത്തിലുള്ള വളരെ ഏറ്റവും വളരെ മോശകരമായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ജനാധിപത്യത്തിൽ, നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ചിലപ്പോൾ ചില നമ്മുടെ സുഹൃത്തുക്കളും മലയാളി സുഹൃത്തുക്കളും ഇത് കേൾക്കുന്ന സുഹൃത്തുക്കൾ പറഞ്ഞേക്കാം, ഓ ഇവരൊക്കെ അങ്ങ് ഓസ്ട്രേലിയ പോയിട്ട് ഈ ഓസ്ട്രേലിയ കണ്ടപ്പോൾ ഇത് ഇന്ത്യ അങ്ങ് മറക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് തള്ളി പറയുന്നു എന്നൊക്കെ ചിലപ്പോൾ അങ്ങ് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞേ മതിയാവൂ. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ 10-75 വർഷം നമ്മളെ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഇന്നും നമ്മള് വെണ്ടക്കും അല്ലെങ്കിൽ പടവനക്കും ആനയ്ക്കും അല്ലെങ്കിൽ അതുപോലത്തെ ചിഹ്നങ്ങൾക്കും ഈ മാത്രം ചിഹ്നങ്ങളെ നോക്കി സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇന്നും തുടരുമ്പോൾ നമ്മൾ ഇന്നും ജനാധിപത്യത്തിന്റെ ശൈശവ ദിശയിലാണ്. ആ ശൈശവ ദിശയിൽ നമുക്ക് ഉണരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ വാഗ്ദാനങ്ങൾ ആർക്ക് എന്തും പറയാം. അത് 47 മുതൽ നെഹ്റുവിന്റെ വാഗ്ദാനങ്ങൾ മുതൽ ഇന്നലെ വരെ ഇപ്പോൾ തരുന്ന വാഗ്ദാനങ്ങൾ നമ്മൾ ഒരു ഓഡിറ്റിന് വിധേയമാക്കിയാൽ നമുക്കത് വ്യക്തമാകുന്നതാണ്. പക്ഷേ മനുഷ്യ ജേക്കബ് പറഞ്ഞതുപോലെ ഇവിടെ നടത്തുന്ന സംവാദങ്ങൾ, ഇവിടുത്തെ പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകൾ, അവർ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന പണം എങ്ങനെ സമാഹരിക്കാം, അത് എങ്ങനെ വിനിയോഗിക്കാം, ഇത്തരം തരങ്ങളിലുള്ളവരുടെ ഹെൽത്തി ചർച്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ മീഡിയയിൽ. പക്ഷേ അങ്ങനെയാണോ നമ്മൾ ഇന്ത്യയിൽ?
തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു പക്ഷേ ഓസ്ട്രേലിയൻ ജനാധിപത്യത്തിൽ അല്പം മേലിൽ നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണത്. കിരൺ ജെയിംസ്, കിരൺ, ഈ ഒരു പ്രചാരണവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ജനങ്ങളെ സമീപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കാറുണ്ടോ? എന്ത് ചെയ്തു, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ പ്രഖ്യാപിച്ച് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ?
തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളം ആളുകൾ, ഒരു ചെറിയ വിഭാഗം ആളുകൾ നല്ലപോലെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ അടുത്ത് നമുക്ക് ധാരാളം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മളെ കുഴക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ പലതും കേൾക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു, എനിക്ക് തോന്നുന്നത് നമ്മളെ ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഒരു അളവ് ഇവിടെ കുറവായിരിക്കും. കാരണം വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ പൊളിറ്റിക്കലി അത്രയൊരു ബോധമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആ ഒരു അവയർനെസ് ഉള്ള ആളുകൾക്ക് അവര് വളരെയധികം നല്ലപോലെ അത് ഫോളോ ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോ കുറച്ചുകൂടിയൊക്കെ ആൻസറബിൾ ആയിട്ട് വളരെ കൃത്യമായ രീതിയിൽ മറുപടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ ആളുകൾ കൃത്യമായിട്ട് നമ്മളെ ആ രീതിയിൽ തന്നെ നമ്മളെ ആളുകൾ കാണുകയും ചെയ്യും. അപ്പം നാട്ടിലാവുമ്പം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആ ഒരു ഇലക്ഷൻ സമയത്ത് മാത്രം നമ്മൾ വളരെയധികം വാചാരമാവും, പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറക്കും. വീണ്ടും അടുത്ത ഒരു ഇലക്ഷൻ സമയം വരുമ്പോഴാണ് ആളുകൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒരു ബോധവാന്മാരാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
തീർച്ചയായും. എന്തായാലും ഞാൻ ഈ ഒരു വിഷയം എ ബി സിയിൽ മാധ്യമപ്രവർത്തകനായിരുന്ന എഡ്മൺ റോയുടെ അഭിപ്രായം കൂടി ചോദിച്ചിരുന്നു നേരത്തെ തന്നെ. മുൻപ് ഒരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ 30 വർഷത്തോളം എ ബി സിയിൽ റിപ്പോർട്ടറും അവതാരകനും എല്ലാമായിരുന്നു എഡ്മൺ റോയോടും ചോദിച്ചിരുന്നു ഏത് രാഷ്ട്രീയ ഏത് ജനാധിപത്യമാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്നൊരു അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ട ശേഷം നമുക്ക് തിരിച്ചു വരാം.
സി, അതിന്റെ ബേസിക്കലി രണ്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല അപ്പാർട്ട് ഫ്രം ദ സൈസ്. ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇന്ത്യയിൽ നോക്കുമ്പോൾ 850 മില്യൺ പീപ്പിൾ ആണ് വോട്ട് ചെയ്യുന്നത്, ഇവിടെ അബൌട്ട് 15 മില്യൺ പീപ്പിൾ, മനസ്സിലായില്ലേ? സോ ദ സൈസ് ഇസ് ഡിഫറെന്റ് ആൻഡ് സോ ദർ ആർ ദ ലോജിസ്റ്റിക്കൽ ഡിഫറൻസസ്. പക്ഷേ ഇൻ ടേംസ് ഓഫ് പോളിസി, ഇൻ ടേംസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ട്രൈങ് ടു സെൽ എ മെസ്സേജ്, ഇറ്റ് ഇസ് എക്സാക്ട്ലി ദ സെയിം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ ഇപ്പൊ മോഡി ഇപ്പൊ ടെലിവിഷൻ അഡ്വർടൈസിംഗും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വെച്ച് നല്ല ഭയങ്കര വെൽ കൺട്രോൾഡ് വെൽ ഓർഗനൈസ്ഡ് ക്യാമ്പയിൻ. സെയിം തിങ് ഇവിടെ നോക്കിയാലും ഇറ്റ് ഇസ് ദ സെയിം തിങ്. യു ഹാവ് ദ സെയിം ഇൻസ്ട്രുമെന്റ്സ്, ഇസ് യൂസ് ദ സെയിം വേ. ദി ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇസ് ദ സൈസ്. ഡെമോക്രസി ഇസ് ദ സെയിം. ഡെമോക്രസി വർക്ക്സ് എക്സാക്ട്ലി ദ സെയിം ഇസ് ഹിയർ ആസ് ദേർ.
പക്ഷേ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി ഒരു ജനങ്ങളോടുള്ള റെസ്പോൺസിബിലിറ്റി അല്പം കൂടെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടോ താങ്കൾക്ക് എപ്പോഴും ഇത്രയും കാലം റിപ്പോർട്ട് ചെയ്തപ്പോൾ? കാരണം പലപ്പോഴും പോളിസികൾ തീരുമാനിക്കുമ്പോൾ പോലും അതിന് എങ്ങനെയാണ് അതിന്റെ ഫണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ട്രാൻസ്പെരൻസി വേണം എന്നൊരു അവസ്ഥയുണ്ടല്ലോ ഓസ്ട്രേലിയയിൽ, അത്
തോന്നിയിട്ടുണ്ട്. അതിനെ കണക്കും അതിന്റെ ട്രാൻസ്പെറൻസിയും അതിന്റെ ബാക്കിങ്ങും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കൊടുക്കണം. പക്ഷെ അത് പറഞ്ഞാൽ തന്നെയും ഇപ്പൊ ഇന്ന് ഇപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ് ഇലക്ഷൻ തന്നെ നോക്കിയോ, ഇപ്പൊ നമ്മുടെ ന്യൂ സൗത്ത് വെയിൽസ് സ്റ്റേറ്റ് ഇലക്ഷൻ, ആ സ്റ്റേറ്റ് ഇലക്ഷനിൽ എത്രയോ പോളിസി ഡെവലപ്പ് ചെയ്ത്, എത്രയോ പോളിസി എക്സ്പോസ് ചെയ്ത്, എന്നാലും നാഷണൽ പാർട്ടി സീറ്റ് മോസ്റ്റ് റിമൈൻഡ് നാഷണൽ പാർട്ടി സീറ്റ്. ദേർ വാസ് എ സ്ലൈറ്റ് സ്വിംഗ് ടു എ ഡിഫറന്റ് പാർട്ടി, ദ ഷൂട്ടേഴ്സ് പാർട്ടി. അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല,
പോളിസി ഡിഫറൻസ് ഇല്ല,
മനസ്സിലായില്ലേ? സോ ദ പീപ്പിൾ സ്റ്റിൽ വോട്ട് ഫോർ ദ സെയിം പീപ്പിൾ. സോ ദർ ഇസ് നോ ചേഞ്ച് ദർ, നോട്ട് മച്ച് എനിവേ.
ഇപ്പോൾ ഒരു പക്ഷേ എല്ലാവരും കേട്ടിട്ടുണ്ടാകും, ഈ ഒരു ഓസ്ട്രേലിയൻ രാഷ്ട്രീയം 30 വർഷമായി അടുത്ത് നിന്ന് കണ്ടൊരു മാധ്യമപ്രവർത്തകനാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ സ്ക്രൂട്ടിനി ചെയ്യുന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ വോട്ടർമാർ കാര്യമായി മാറുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നില അഭിപ്രായം. ശ്രീ ജേക്കബ് അടക്കടുത്ത് എന്ത് തോന്നുന്നു?
ലുക്ക്, ഇവിടുത്തെ ആൾക്കാർ പുറമേക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബഹളങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും രാഷ്ട്രീയപരമായ കാര്യങ്ങളെയും ഓരോരുത്തരെ വ്യക്തിപരമായ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും തികച്ചും ബോധവാന്മാരാണ് ഇവിടുത്തെ ആൾക്കാർ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പലതവണ ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പയിൻ പ്രചരണത്തിനും മറ്റുമൊക്കെ പോകുമ്പോൾ വീടുകളിൽ കയറി ആൾക്കാരെ കാണുമ്പോഴും ഷോപ്പിംഗ് സെൻറ്റേഴ്സിലൊക്കെ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും അവരവരുടെ ഒരു പെൻഷനറാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളെ ബാധിക്കും, ഞങ്ങളുടെ സൂപ്പർ ആനുവേഷനെ അതിൻ്റെ ടാക്സേഷൻ പോളിസിയെ എങ്ങനെ ബാധിക്കും? ഒരു യങ് ഒരു യുവാവാണെങ്കിൽ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി എന്ത് പോളിസിയാണുള്ളത്, അപ്രന്റീസ്ഷിപ്പിന് എന്ത് മാത്രം ഇതാണ്? ഓരോ സെക്ടറിലുള്ളവരും അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു ഒരു എംപ്ലോയി ആണെങ്കിൽ ടാക്സേഷൻ പോളിസിയിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നതിന് മോർഗേജ്, പിന്നെ എന്താ പറയാ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, നെഗറ്റീവ് ഗിയറിംഗ്, ഇങ്ങനെയൊക്കെ ഉള്ള അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവര് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം. എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയാണ്, റിഗാർഡ്ലെസ് ഓഫ് ദ ഏജ് ഗ്രൂപ്പ്, ഓരോ ഏജ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ക്യാമ്പയിന് നമ്മളൊരു ഷോപ്പിംഗ് സെന്ററിൽ നിൽക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് വാട്ട് യു ഗോയിങ് ടു ഡു, യുവർ പാർട്ടി ഗോയിങ് ടു ഡു ഫോർ മീ, ഫോർ മൈ ഫാമിലി, അതുപോലെ തന്നെ ഒരു പെൻഷനേഴ്സും. അപ്പം ഓരോ കാറ്റഗറിയിൽപ്പെട്ട ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ ദേ ഫോളോ ദാറ്റ് വിച്ച് പാർട്ടി ഈസ് ഗോയിങ് ടു ഡു ബെറ്റർ ഫോർ മീ ഇഫ് ദേ ഗെറ്റ് ഇലക്റ്റഡ്. അതാണ് അവർ ചിന്തിക്കുന്നത്.
തീർച്ചയായും പക്ഷേ ഒരു പക്ഷേ വളരെ കുറച്ച് പേർ മാത്രം അങ്ങനെ ചിന്തിക്കുന്നു എന്നൊരു തോന്നലും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പേർ ഇപ്പോൾ ജോജോ ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള ആൾക്കാരെല്ലാം തന്നെ രാഷ്ട്രീയം സംസാരിക്കുന്നവരാണ്, രാഷ്ട്രീയം പറയുന്നവരാണ്. ഓസ്ട്രേലിയയിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. എത്രത്തോളം ആൾക്കാർ ഇത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും സംസാരിക്കുന്നതും, അതോ മറ്റെവിടെയോ കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറയുന്നു മാത്രമേ ഉള്ളൂ?
ഈ ഇന്ത്യൻ രാഷ്ട്രീയം വെച്ചുള്ള എൻ്റെ ഒരു പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പുറമേ നിന്നുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ബോധേഡായി തോന്നുന്നത്. എന്തു ചെയ്യും എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. എന്തു ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പിന്നീട് ഒരു ഇവാലുവേഷനിലേക്കോ ഒരു സ്ക്രൂട്ടിനൈ ചെയ്യാനോ നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വ്യക്ത പദ്ധതികളുടെ കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പം ഇന്നിപ്പം നമ്മുടെ വാർത്തയുടെ ഹെഡ്ലൈനിൽ തന്നെ നമ്മൾ കേട്ട പോലെ ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ, ഇല്ലെങ്കിൽ വികലാംഗരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഈ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരെയും ബാധിക്കുന്ന, ഇപ്പോൾ ജേക്കബ് അടക്കടുത്ത് പറഞ്ഞ പോലെ ഓരോരുത്തരെയും ബാധിക്കുന്ന പദ്ധതികൾ തമ്മിലൊരു വ്യക്തതയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ, ഇപ്പോൾ ഈവൻ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നോക്കിയാലും നമ്മൾ കൃത്യമായ ഒരു പദ്ധതി ഓറിയൻറ്റഡ് ആയിട്ടല്ല നമ്മുടെ ക്യാമ്പയിനിങ് ഒന്നും നടക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൃത്യമായി അത് ഓരോരുത്തരും അവരുടെ അജണ്ട നിശ്ചയിച്ച് കൃത്യമായ ക്യാമ്പയിനുകളെ കൊണ്ടുപോകുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ആളുകൾ അവരുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ കൺസേൺഡ് ആണ്. അവരതുമാത്രം ശ്രദ്ധിക്കുന്നു. ആ കാര്യങ്ങളിൽ അവർ കുറച്ചുകൂടി ബോധേഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഉപരിപ്ലവമായി അല്ലെ പുറമേ നിന്ന് കാണുന്ന ഒരു ക്യാമ്പയിനിങ്, ഇപ്പോൾ നാളെ നമുക്ക് എന്താണ് ഒരു നമ്മളൊരു പ്രത്യേക ഒരു നമുക്ക് ചില വാഗ്ദാനങ്ങൾ മാത്രം കിട്ടിയാൽ മതി, അത് എത്രമാത്രം നടപ്പാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അത്ര ശ്രദ്ധാലുക്കളല്ല എന്ന് തോന്നുന്നു. അതാണ് എനിക്ക് പ്രധാനമായും തോന്നുന്ന ഒരു വ്യത്യാസം.
തീർച്ചയായും എന്തായാലും നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എസ് ബി എസ് മലയാളം റേഡിയോയിൽ ദിജു ശതാസനൊപ്പമാണ് നിങ്ങളിപ്പോൾ ഈ ചർച്ച കേൾക്കുന്നത്. ഓസ്ട്രേലിയൻ രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഈ തത്സമയ ചർച്ച. ഇതിൽ പങ്കെടുക്കുന്നത് ജേക്കബ് വടക്കേടത്ത്, കിരൺ ജെയിംസ്, തിരുവല്ലം ഭാസി, ജോജോ ജോസഫ് എന്നിവരാണ്. ശ്രോതാക്കൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കാവുന്നതാണ്. ചർച്ചയിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയവും ഓസ്ട്രേലിയൻ രാഷ്ട്രീയവുമായി താരതമ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്തുമെല്ലാം അഴിമതി പ്രധാനപ്പെട്ട ഒരു ചർച്ചയാകുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ അത് ചർച്ചയാകാറുമില്ല അത്രത്തോളം വലിയ രീതിയിൽ. അപ്പോൾ ഓസ്ട്രേലിയയിൽ അഴിമതി കുറവാണോ എന്ന രീതിയിൽ ചിന്തകൾ സ്വാഭാവികമായി എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഞാൻ എ ബി സി മാധ്യമപ്രവർത്തകനായ എഡ്മണ്ട് റോയോട് ഇതേ കാര്യം ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അറിയുന്നതിന് വേണ്ടി. എന്തായാലും അത് കേട്ട ശേഷം നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചെത്താം.
ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ ഇതുപോലെ ആയിരുന്നു ഞാനും ആലോചിച്ചത്. ഇവിടെയും വലിയ കറപ്ഷൻ ഇല്ല, നമ്മളെന്നാ രാജ്യത്തിനേക്കാളും വളരെ എന്നാ ഇതുപോലെ ഇപ്പോൾ ടെലിഫോൺ കണക്ഷൻ കിട്ടാനോ ഗ്യാസ് കണക്ഷൻ കിട്ടാനോ അതിനുള്ള ആരെയും പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഈ 30 വർഷം കഴിഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുത്തെ കറപ്ഷൻ ഇസ് നോട്ട് ആസ് വിസിബിൾ ആസ് ദ കറപ്ഷൻ വി ഹാവ് ബാക്ക് ഹോം. ഇവിടുത്തെ കറപ്ഷൻ സൂട്ടും ടൈയിട്ട കറപ്ഷനാണ്, അവിടുത്തെ കറപ്ഷൻ നമ്മുടെ
മുണ്ടുടുത്ത
കറപ്ഷൻ, മനസ്സിലല്ലേ? സോ ദ കറപ്ഷൻ ഇസ് എക്സാക്ട്ലി ദ സെയിം. ഇപ്പൊ ഏത് നമ്മുടെ ഏത് മേജർ പോളിസി നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ നോക്കിയാലും, ഇപ്പൊ സേ അദാനിയോ മൈനിങ്ങോ കോൾ പവറോ പിന്നെ ഇലക്ട്രിസിറ്റിയോ സ്റ്റേഡിയമോ ഏത് നോക്കിയാലും ഡെവലപ്പർ കറപ്ഷൻ അതിന്റെ പുറകിലുണ്ട്. അതും ചെറിയ സമ്മല്ല, ഭയങ്കര നമ്പേഴ്സ്, വി ആർ ടോക്കിംഗ് മില്യൻസ് ഓഫ് ഡോളേഴ്സ്. സോ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ദ കറപ്ഷൻ ടു മൈ മൈൻഡ് ഇസ് എക്സാക്ട്ലി ദ സെയിം ഓൺ ബോത്ത് സൈഡ്സ്, എക്സാക്ട്ലി ദ സെയിം. ദി ഓൺലി ഡിഫറൻസ് ഹിയർ, ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ, ഇറ്റ് ഇസ് നോട്ട് മൈനർ കറപ്ഷൻ. യു ഡോണ്ട് ഗെറ്റ് എ ട്രാഫിക് ഫൈൻ ആൻഡ് പേ സംബഡി ഓഫ്, യു ഡോണ്ട് ഗെറ്റ് എ ഗ്യാസ് കണക്ഷൻ ഓർ എ ടെലിഫോൺ ബിൽ ഓർ എ ടെലിഫോൺ കണക്ഷൻ ഓർ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഓർ സോ ഓൺ. പക്ഷേ ദ കറപ്ഷൻ ദാറ്റ് റൺസ് ത്രൂ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് പ്രോബബ്ലി മോർ ഹിയർ, ആൻഡ് ഐ വിൽ പുട്ട് മൈസെൽഫ് ഔട്ട് ദെയർ ഫോർ ദാറ്റ്. ദ കറപ്ഷൻ ത്രൂ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇസ് ഫാർ മോർ ഹിയർ ദാൻ ഇൻ ഇന്ത്യ, ബിക്കോസ് ഇൻ ഇന്ത്യ യു എക്സ്പെക്ട് ദ കറപ്ഷൻ, ഇൻ ഓസ്ട്രേലിയ യു ഡോണ്ട്.
തീർച്ചയായും ഇതാണ് ശ്രീ എഡ്മണ്ട് റോയുടെ അഭിപ്രായം. കിരൺ ജെയിംസ്, എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴെല്ലാം ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലാണ് പലപ്പോഴും കുറച്ചുകൂടി മെച്ചം എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും തന്നെ സംസാരിച്ചത്. പക്ഷേ ഒരു മറുവശമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യയിൽ അഴിമതി കൂടുതൽ ചർച്ചയാകുന്നു, ഇവിടെ അത് ചർച്ചയാകാതെ പോകുന്നു തെരഞ്ഞെടുപ്പിൽ പോലും എന്നാണ് പറയുന്നത്.
അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു ഹൈ ലെവൽ കറപ്ഷൻ നമ്മൾ സാധാരണ ജനങ്ങൾക്കത് പെട്ടെന്ന് വിസിബിൾ ആവാത്ത ഒരു രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മൾ വളരെയധികം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നാട്ടിലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങൾ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ധാരാളം മീഡിയകൾ കണ്ണും തുറന്നിരിക്കുകയാണ്. അപ്പൊ അവര് ധാരാളമായിട്ട് പല പല ചെറിയ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും പെട്ടെന്ന് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു, അത് ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു, ഇവൻ ചായക്കടകളിൽ പോലും വരുന്ന ആളുകൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അത് വലിയൊരു രീതിയിൽ ഇപ്പം നാട്ടില് ഇങ്ങനത്തെ കാര്യങ്ങൾ ആളുകൾ ചർച്ചാ വിഷയമാക്കുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ എടുത്തു നോക്കുവാണെങ്കിൽ, മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ധാരാളം ആളുകൾ ഈ ചെറിയ വിഷയം ഒരു കറപ്ഷൻ എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്ന പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും കുറച്ചുകൂടെ ഒരു അവെയറാണ്. അവരൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും വളരെയധികം അത് വെളിച്ചത്ത് വരും, അല്ലെങ്കിൽ വളരെയധികം അത് ആളുകളുടെ മുമ്പിലേക്ക് വളരെ പെട്ടെന്ന് എത്തിപ്പെടും. ധാരാളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മുതൽ വിഷ്വൽ ചാനൽസ് മുതൽ ന്യൂസ് പേപ്പറുകൾ മുതൽ എല്ലാവിധ മാർഗങ്ങളിൽ കൂടെയും പുറത്തെത്താൻ വളരെയധികം സാധ്യതയാണ്. പിന്നെ ചെറിയ ലെവലിൽ വരുന്നതായതുകൊണ്ട് ആളുകൾക്ക് അവരെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അവരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ കറപ്ഷൻസ് ആണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ ജനങ്ങളെ അതുപോലെ പെട്ടെന്ന് ബാധിക്കാത്ത കാര്യങ്ങളാവുന്നത് കൊണ്ട് പോലും ഹൈ ലെവൽ ആവുമ്പോൾ നമ്മൾ പലരും അതിനെക്കുറിച്ച് നമുക്കധികം നമുക്കൊരു ഒരു 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 ഓപ്പണായി കിട്ടാത്തത് കൊണ്ട് പോലും ആളുകൾ അധികം അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്
എന്നെ ബാധിക്കാത്തത് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നൊരു നിലപാട് കൂടിയേ പലപ്പോഴും ആൾക്കാർ എടുക്കുന്നുള്ളതാണ് അല്ലേ?
അതുകൊണ്ടാവും. പിന്നെ അതിന് പുറമെ എനിക്ക് തോന്നുന്നത് ആളുകളിലേക്ക് എത്തുന്നില്ല
എന്നുള്ള, തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം താങ്കൾ കിരൺ സൂചിപ്പിച്ചത് തന്നെ മാധ്യമങ്ങളുടെ ഒരു എത്രത്തോളം മാധ്യമങ്ങൾ ജാഗരൂകരാണെന്നൊരു വിഷയം. ശ്രീ തിരുവല്ലം ഭാസി, താങ്കളിപ്പോൾ ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു, ഏറെക്കാലം ഇവിടെയും ഒരു മാധ്യമപ്രവർത്തകനായി പ്രവർത്തിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഇവിടുത്തെ സ്ഥിരമായിട്ട് വന്ന കാലം മുതൽ ഞങ്ങൾ വീട്ടിൽ വരുന്ന ഒരു പത്രമാണ് ദി ഏജ്. കാര്യം നമ്മുടെ മാധ്യമപ്രവർത്തകർ ഇവിടുത്തെ കാര്യങ്ങൾ അറിയണമല്ലോ. വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് സംബന്ധമായ വളരെയേറെ കറപ്ഷൻസ് പലതരത്തിൽ, അത് മീഡിയാസിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പയിനിങ് അങ്ങനെ തുടങ്ങിയ ഓരോ ഇലക്ഷൻ സമയത്തും അതൊക്കെ ഇവിടെ വിവാദമായിട്ടുണ്ട്, ചർച്ചയാണ്. പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് എന്ന് അതൊക്കെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെപ്പോലെ അത്ര ഒരു പോപ്പുലാരിറ്റി വന്നില്ല എന്ന് വെച്ചാൽ, ഇവിടുത്തെ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നില്ല ഇവിടുത്തെ കറപ്ഷനൊക്കെ. ഇവിടുത്തെ കറപ്ഷനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ ലെവൽ ലെവലിൽ നടക്കുന്ന ഒരു ഓർഗനൈസ്ഡ് വലിയ വലിയ ഫേമുകൾ അല്ലെ വലിയ 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 സ്ഥാപനങ്ങൾ അവര് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നടത്തുന്ന ചില ദല്ലാൾ ഇടപാടുകളും കാര്യങ്ങളുമായിട്ടൊക്കെയാണ് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ധാരാളം ഇടപാട്. മറിച്ച് നമ്മുടെ ഇടയിൽ രാജ്യത്ത് നടക്കുന്ന കറപ്ഷൻ അത് വളരെ ക്ലീൻ ആയിട്ട് നമ്മളെ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തുന്നു. അതിൽ നമ്മുടെ മാധ്യമങ്ങൾക്കെല്ലാം അവിടെ വലിയ പങ്കുണ്ട്. അതിൽ കുറെ കള്ളമുണ്ട്, കുറെ ഗ്യാസുകളുണ്ട്, കുറെ അങ്ങനെയും വരാം. പക്ഷെ കുറെ വ്യാപകമായ തരത്തിലുള്ള പല അഴിമതികളും നമ്മുടെ കറപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു കാര്യം എന്തെന്ന് പറയുന്നാൽ, നമുക്ക് നമ്മുടെ സ്വന്തം ബൗണ്ടറിയെ കുറിച്ച് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഏതുവരെ ആവാം, എന്തുവരെ ആവാം, ഇലക്ഷൻ എന്തൊക്കെ പ്രവർത്തിക്കാം, ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ ഒരു നമ്മളെ സ്വന്തം ബൗണ്ടറിയെ കുറിച്ച് ഇവിടുത്തെ ഓസ്ട്രേലിയൻ വോട്ടർക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഇന്ത്യയിലൊരു വോട്ടർക്ക് ഒരു തോന്നല് എന്തും പ്രവർത്തിക്കാം, എന്തും ചെയ്യാം എന്നൊരു തോന്നലാണ്. ഞാൻ ഒരു കാര്യം അതിന് സൂചിപ്പിക്കട്ടെ. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടുത്തെ ചാനലെല്ലാം കണ്ടതാണ്, സംപ്രേഷണം ചെയ്യുന്ന നാഷണൽ മീഡിയ എല്ലാം ചെയ്തതാണ്. ഒരു സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി വന്ന് 6 വോട്ട് ചെയ്യുകയാണ്, 6 പേര് ഒപ്പിട്ടിട്ട് അദ്ദേഹം വോട്ട് ചെയ്യുന്നു. അത് ഈ വീഡിയോ അവിടെ ആ പോളിംഗ് ബൂത്തില് ഇതിൽ കൂടെ ജനങ്ങൾ കണ്ടതാണ് എടുത്ത്. എന്ത് നടപടി എടുത്തു ഒരു സംസ്ഥാന ആഭ്യന്തരമന്ത്രി 6 വോട്ട് ചെയ്യുന്നതും അത് അദ്ദേഹം 6 പേരുടെ ഒപ്പിട്ട് കൊടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്, എല്ലാവരും കണ്ട. എന്ത് നടപടി ഉണ്ടായി? പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കൃത്രിമം നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവിടെ സംഭവിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
തീർച്ചയായും നമുക്ക് സമയം അധികം നീട്ടിക്കൊണ്ടു പോകാനില്ല. ശ്രീ ജേക്കബ് വടക്കരത്ത്, എന്തായാലും അവസാനമായി ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു അഴിമതി വിഷയത്തിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ എത്രത്തോളം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത്?
തീർച്ചയായിട്ടും എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ട്. നേരത്തെ മിസ്റ്റർ എബിസി ഫോമർ
എഡ്മൺ റോയ്
പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. വളരെയധികം സ്ക്രൂട്ടിനി ഇവിടുത്തെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഇവിടുത്തെ മീഡിയ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡി ജു ഓർമ്മയുണ്ടാകും, നമ്മുടെ ഫെഡറൽ പാർലമെന്റിലെ സ്പീക്കർ ബ്രൗൺവിൻ ബിഷപ്പ്
ഹെലികോപ്റ്റർ
യാത്രയായിട്ട്, അതുപോലെ തന്നെ പല എം പിമാർക്കും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് തുച്ഛമായ തുക? ഹെലികോപ്റ്റർ യാത്ര അവരുടെ യാത്രാ ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട് $1,000, $2,000, $3,000 തുച്ഛമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻസ് പുറപ്പെടുവിച്ച കണക്കുകൾ പ്രകാരം ദേ ഹാഡ് ടു റിസൈൻ. ക്ലോസ് സ്ക്രൂട്ടണിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഡി ജു നോർമുകാണും ഫോമർ ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ബാരിയർ ഫാരൽ
ഷാമ്പെയ്ൻ കുപ്പി വാങ്ങിയതല്ലേ,
ഷാമ്പെയ്ൻ കുപ്പി സമ്മൺ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിജയിച്ചു കഴിഞ്ഞപ്പോൾ സമ്മൺ വെന്റ് ഇൻ ടു ഹിസ് ഹൗസ് ആൻഡ് ഗേവ് ഹിം എ ബോട്ടിൽ ഓഫ് ഷാമ്പെയ്ൻ, കൺഗ്രാജുലേഷൻസ് വെൽ ഡൺ ആൻഡ് ഹി അക്സെപ്റ്റഡ് ദാറ്റ്. വില കൂടിയ മദ്യമായിരുന്നു, വില കൂടിയ ഷാമ്പെയ്ൻ ആയിരുന്നു അതിന്
$2,500.
ഹി അക്സെപ്റ്റഡ് ഇറ്റ്. നമ്മള് സാധാരണ നമുക്ക് നമ്മള് വിജയിക്കുമ്പോൾ പിന്നെ കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് വിഷസ് പറഞ്ഞുകൊണ്ട് ആൾക്കാർ പല കാര്യങ്ങളും തരും. അദ്ദേഹം അത് സ്വീകരിച്ചു
തീർച്ചയായും. താങ്കളുടെ നിലപാട് വ്യക്തമാണ്, കാരണം ഇവിടെയും സ്ക്രൂട്ടണി നടക്കുന്നുണ്ട്, അഴിമതിയുടെ പേരിലും സ്ക്രൂട്ടണി നടക്കുന്നുണ്ടെന്നതാണ്.
തീർച്ചയായും.
എന്തായാലും സമയമില്ലാത്തത് കാരണം നമുക്ക് ചർച്ച നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാരണം ഏതെങ്കിലും ഒരു ജനാധിപത്യം കൂടുതൽ മെച്ചമാണെന്ന് സ്ഥാപിക്കാനും നമുക്ക് ഈ ചർച്ചയിലൂടെ കഴിയില്ല. മറിച്ച് രണ്ട് ജനാധിപത്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് കൂടുതൽ അവബോധം പകരുക എന്നുള്ളതായിരുന്നു ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യവും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് എല്ലാവർക്കും നന്ദി. ശ്രീ ജേക്കബ് വടക്കേടത്ത്, കിരൺ ജെയിംസ്, തിരുവല്ലം ഭാസി, ജോജോ ജോസഫ്.
മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.
Hear more stories in your language by visiting sbs.com.au.